ദൈവത്തിന് മഹത്വം. ഇന്ന് ജൂലൈ മാസം 6-ാം തീയതി. ദൈവവചന ധ്യാനത്തിനായി ഇയോബിന്റെ പുസ്തകം 33-ഉം 34-ഉം അധ്യായങ്ങൾ വായിക്കുന്നു. എങ്കിലും ഇയോബേ, എന്റെ ഭാഷണം കേട്ടുകൊള്ളുക, എന്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചുകൊള്ളുക. ഇതാ ഞാൻ ഇപ്പോൾ എന്റെ വായ് തുറക്കുന്നു, എന്റെ വായിൽ എന്റെ നാവ് സംസാരിക്കുന്നു. എന്റെ വചനങ്ങൾ എന്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും, എന്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതിപാദിക്ക, സന്നദ്ധനായി എന്റെ മുമ്പാകെ നിന്നുകൊള്ളുക. ഇതാ നിന്നെപ്പോലെ ഞാനും ദൈവത്തിനുള്ളവൻ, എന്നെ ഈ മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. എന്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല, എന്റെ ഖനം നിനക്ക് ഭാരമായിരിക്കുകയുമില്ല. ഞാൻ കേൾക്കെ നീ പറഞ്ഞതും നിന്റെ വാക്ക് ഞാൻ കേട്ടതും എന്തെന്നാൽ, ഞാൻ ലംഘനമില്ലാത്ത നിർമ്മലൻ, ഞാൻ നിർദോഷി, എന്നിൽ അകൃത്യവുമില്ല. അവൻ എന്റെ നേരെ വിരുദ്ധങ്ങളെ കണ്ടുപിടിക്കുന്നു, എന്നെ തനിക്ക് ശത്രുവായി വിചാരിക്കുന്നു. അവൻ എന്റെ കാലുകളെ ആമത്തിലിടുന്നു, എന്റെ പാതകളെ ഒക്കെയും സൂക്ഷിച്ചു നോക്കുന്നു. ഇതിന് ഞാൻ നിന്നോട് ഉത്തരം പറയാം, ഇതിൽ നീ നീതിമാനല്ല, ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ. നീ അവനോട് എന്തിനു വാദിക്കുന്നു? തന്റെ കാര്യങ്ങളിൽ ഒന്നിനും അവൻ കാരണം പറയുന്നില്ലല്ലോ. ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല. താനും ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ. അവൻ കുഴിയിൽ നിന്ന് അവന്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെയും കാക്കുന്നു. തന്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു, അവന്റെ അസ്ഥികളിൽ ഇടവിടാതെ പോരാട്ടമുണ്ട്. അതുകൊണ്ട് അവന്റെ ജീവൻ അപ്പവും അവന്റെ പ്രാണൻ സാധുഭോജനവും വെറുക്കുന്നു. അവന്റെ മാംസം ക്ഷയിച്ച് കാൺമാനില്ലാതെയായിരിക്കുന്നു, കാൺമാനില്ലാതിരുന്ന അവന്റെ അസ്ഥികൾ പൊങ്ങി നിൽക്കുന്നു. അവന്റെ പ്രാണൻ ശവക്കുഴിക്കും, അവന്റെ ജീവൻ നാശകന്മാർക്കും അടുത്തിരിക്കുന്നു. മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടതിന് 1000-ൽ 1 മധ്യസ്ഥനായൊരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെന്ന് വരികിൽ, അവൻ അവങ്കൽ കൃപ വിചാരിച്ച് കുഴിയിൽ ഇറങ്ങാതെ വണ്ണം ഇവനെ രക്ഷിക്കണമേ. ഞാനൊരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും, അപ്പോൾ അവന്റെ ദേഹം യൗവന ചൈതന്യത്താൽ പുഷ്ടിവെക്കും, അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വരും. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ അവങ്കൽ പ്രസാദിക്കും. തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും, അവൻ മനുഷ്യന് അവന്റെ നീതിയെ പകരം കൊടുക്കും. അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടി പറയുന്നത്, ഞാൻ പാപം ചെയ്ത് നേരായുള്ളത് മറിച്ചു കളഞ്ഞു, അതിന് എന്നോട് പകരം ചെയ്തിട്ടില്ല. അവൻ എന്റെ പ്രാണനെ കുഴിയിൽ ഇറങ്ങാതെ വണ്ണം രക്ഷിച്ചു, എന്റെ ജീവൻ പ്രകാശത്തെ കണ്ട് സന്തോഷിക്കുന്നു. ഇതാ ദൈവം 2-3 പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു. അവന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റേണ്ടതിനും ജീവന്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ. ഇയോബെ, ശ്രദ്ധ വെച്ച് കേൾക്ക, മിണ്ടാതെ ഇരിക്ക, ഞാൻ സംസാരിക്കാം. നിനക്ക് ഉത്തരം പറവാനുണ്ടെങ്കിൽ പറക, സംസാരിക്ക. നിന്നെ നീതീകരിപ്പാനാകുന്നു എന്റെ താല്പര്യം, ഇല്ലെന്ന് വരികിൽ നീ എന്റെ വാക്ക് കേൾക്ക, മിണ്ടാതിരിക്ക, ഞാൻ നിനക്ക് ജ്ഞാനം ഉപദേശിച്ചു തരാം. എലീഹു പിന്നെയും പറഞ്ഞത് എന്തെന്നാൽ, ജ്ഞാനികളെ എന്റെ വചനം കേൾപ്പീൻ, വിദ്വാൻമാരെ എനിക്ക് ചെവി തരുവീൻ. അണ്ണാക്ക് ആഹാരത്തെ രുചി നോക്കുന്നു, ചെവിയോ വചനങ്ങളെ ശോധന ചെയ്യുന്നു. ന്യായമായുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം, നന്മയായുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചറിയാം. ഞാൻ നീതിമാൻ, ദൈവം എന്റെ ന്യായം തള്ളിക്കളഞ്ഞു. എന്റെ ന്യായത്തിനെതിരെ ഞാൻ ഭോഷ്കു പറയണമോ? ലംഘനമില്ലാഞ്ഞിട്ടും എന്റെ മുറിവ് പൊറുക്കുന്നില്ല എന്നിങ്ങനെ ഇയോബ് പറഞ്ഞുവല്ലോ. ഇയോബിനെ പോലെ ഒരാളുണ്ടോ? അവൻ പരിഹാസത്തെ വെള്ളം പോലെ കുടിക്കുന്നു, അവൻ ദുഷ്പ്രവൃത്തിക്കാരോട് കൂട്ടുകൂടുന്നു, ദുർജനങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നു. ദൈവത്തോട് രഞ്ജനയായിരിക്കുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ലെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളീൻ, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. അവൻ മനുഷ്യന് അവന്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും, ഓരോരുത്തരും അവനവന്റെ നടപ്പിന് തക്കവണ്ണം കൊടുക്കും. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല നിശ്ചയം, സർവശക്തൻ ന്യായം മറിച്ചു കളയുകയുമില്ല. ഭൂമിയെ അവങ്കൽ ഫലമേൽപ്പിച്ചതാർ, ഭൂമണ്ഡലമാകെ സ്ഥാപിച്ചതാർ? അവൻ തന്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടിവെച്ചെങ്കിൽ, തന്റെ ആത്മാവിനെയും ശ്വാസത്തെയും മടക്കിയെടുത്തെങ്കിൽ, സകല ജഡവും ഒരുപോലെ കഴിഞ്ഞുപോകും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നിനക്ക് വിവേകമുണ്ടെങ്കിൽ ഇത് കേട്ടുകൊള്ളുക, എന്റെ വചനങ്ങളെ ശ്രദ്ധിച്ചുകൊള്ളുക. ന്യായത്തെ പകയ്ക്കുന്നവൻ ഭരിക്കുമോ? നീതിമാനും ബലവാനുമായവനെ നീ കുറ്റം വിധിക്കുമോ? രാജാവിനോട് നീ വഷളനെന്നും പ്രഭുക്കന്മാരോട് നിങ്ങൾ ദുഷ്ടന്മാർ എന്നും പറയുമോ? അവൻ പ്രഭുക്കന്മാരുടെ പക്ഷം എടുക്കുന്നില്ല, ദരിദ്രനേക്കാൾ ധനവാനെ ആദരിക്കുന്നതുമില്ല. അവരെല്ലാവരും തൃക്കൈയുടെ പ്രവൃത്തിയല്ലോ? പെട്ടെന്ന് അർദ്ധരാത്രിയിൽ തന്നെ അവർ മരിക്കുന്നു, ജനം കുലുങ്ങി ഒഴിഞ്ഞുപോകുന്നു. കൈതൊടാതെ ബലശാലികൾ നീങ്ങിപ്പോകുന്നു, അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിന്മേലിരിക്കുന്നു. അവന്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. ദുഷ്പ്രവർത്തിക്കാർ കുളിച്ചുകൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടുമില്ല, അന്തതാമസമില്ല. മനുഷ്യൻ ദൈവസന്നിധിയിൽ ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിന് അവൻ അവനിൽ അധികം ദൃഷ്ടി വെപ്പാൻ ആവശ്യമില്ല. വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്ത് കളയുന്നു, അവർക്കു പകരം വേറെ ആളുകളെ നിയമിക്കുന്നു. അങ്ങനെ അവൻ അവരുടെ പ്രവൃത്തികളെ അറിയുന്നു. രാത്രിയിൽ അവരെ മറിച്ചു കളഞ്ഞിട്ട് അവർ തകർന്നു പോകുന്നു. കാണികൾ കൂടുന്ന സ്ഥലത്ത് വച്ച് അവൻ അവരെ ദുഷ്ടന്മാരെ പോലെ ശിക്ഷിക്കുന്നു. അവർ എളിയവരുടെ നിലവിളി അവന്റെ അടുക്കലെത്തുവാനും പീഡിതന്മാരുടെ നിലവിളി അവൻ കേൾപ്പാനും തക്കവണ്ണം അവനെ ഉപേക്ഷിച്ച് പിന്മാറിക്കളകയും അവന്റെ വഴികളെ ഗണ്യമാക്കാതിരിക്കുകയും ചെയ്തുവല്ലോ. വഷളനായ മനുഷ്യൻ വാഴാതിരിക്കേണ്ടതിനും ജനത്തെ കുടുക്കുവാൻ ആരും ഇല്ലാതിരിക്കേണ്ടതിനും അവൻ സ്വസ്ഥത നൽകിയാൽ ആർ കുറ്റം വിധിക്കും? ഒരു ജാതിക്കായാലും ഒരാൾക്കായാലും അവൻ മുഖം മറച്ചു കളഞ്ഞാൽ ആർ അവനെ കാണും? ഞാൻ ശിക്ഷ സഹിച്ചു, ഞാൻ ഇനിയും കുറ്റം ചെയ്യുകയില്ല. ഞാൻ കാണാത്ത തന്നെ പഠിപ്പിക്കണമേ, ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? നീ മുഷിഞ്ഞതുകൊണ്ട് അവൻ നിന്റെ ഇഷ്ടം പോലെ പകരം ചെയ്യണമോ? ഞാനല്ല, നീ തന്നെ തിരഞ്ഞെടുക്കേണ്ടതല്ലോ. ആകയാൽ നീ അറിയുന്നത് പ്രസ്താവിച്ചു കൊള്ളുക. ഇയ്യോബ് അറിവില്ലാതെ സംസാരിക്കുന്നു, അവൻ്റെ വാക്കുകളിലും ജ്ഞാനമില്ല എന്ന് വിവേകമുള്ള പുരുഷന്മാരും എൻ്റെ വാക്ക് കേൾക്കുന്ന ഏത് ജ്ഞാനിയും എന്നോട് പറയും. ഇയ്യോബ് ദുഷ്ടന്മാരെ പോലെ പ്രതിപാദിക്കൊണ്ട് അവനെ ആദിയോടന്തം പരിശോധിച്ചാൽ കൊള്ളാം. അവൻ തൻ്റെ പാപത്തോട് ദ്രോഹം ചേർക്കുന്നു, അവൻ നമ്മുടെ മധ്യയെ കൈകൊട്ടുന്നു, ദൈവത്തിന് വിരോധമായി വാക്ക് വർദ്ധിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13:24 മുതൽ 52 വരെ വായിക്കുന്നു. അവന്റെ വരവിന് മുൻപേ യോഹന്നാൻ ഇസ്രയേൽ ജനത്തിനൊക്കെയും മാനസാന്തരത്തിന്റെ സ്നാനം പ്രസംഗിച്ചു. യോഹന്നാൻ ജീവകാലം തികവാറായപ്പോൾ, നിങ്ങൾ എന്നെ ആറെന്ന് നിരൂപിക്കുന്നു, ഞാൻ മശിഹയല്ല, അവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ കാലിലെ ചെരുപ്പഴുപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലേണം എന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറെ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന് മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2 എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെക്കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും അവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ആകയാൽ ഹേ നിന്നക്കാരെ, നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ പള്ളി വിട്ടുപോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണം എന്ന് അവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലൂസിനെയും ബർണബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലൂസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലൂസും ബർണബാസും ധൈര്യം പൂണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കർത്താവിന്റെ വചനം ആ നാട്ടിൽ എങ്ങും വ്യാപിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യസ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലൂസിന്റെയും ബർണബാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോനിയയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു.
ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രോതാക്കൾക്ക് ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വായന യോബിന്റെ പുസ്തകം 33-34 അധ്യായവും അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായത്തിന്റെ 24-52 വരെയുള്ള വാക്യങ്ങളായിരുന്നല്ലോ. ഒന്ന് രണ്ട് ദൈവചിന്തകൾ ഈ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കിടട്ടെ. അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു സന്ദേശം നാം കാണുന്നു. അതിന് 36 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, താൻ ദാവീദിനെ ജനത്തിനു മുമ്പാകെ പ്രദർശിപ്പിച്ചുകൊണ്ട് പറയുന്നു, ദാവീദോ തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തതിനു ശേഷം നിദ്ര പ്രാപിച്ചു, തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. എന്നാലോ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ദാവീദും യേശുക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം, അന്തരം എന്താകുന്നു എന്ന് വളരെ സ്പഷ്ടമായി ഇവിടെ പൗലോസ് പറയുന്നു. ദാവീദ് ദൈവപ്രകാരം, ദൈവഹിതപ്രകാരം ശുശ്രൂഷ ചെയ്തു എന്ന് പൗലോസ് പറയുന്നു. ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവൻ, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവൻ, തൻ്റെ പിതാവിനാൽ അയക്കപ്പെട്ടവൻ, അങ്ങനെ വിവിധ രീതിയിൽ ദാവീദ് ശുശ്രൂഷ ചെയ്തു. തൻ്റെ ജനത്തെ നയിച്ചു, നേരോടും നീതിയോടും ന്യായത്തോടും ഭരണം ചെയ്തു. ദാവീദിനെ സന്തതിയായി ജനിച്ച യേശു താനും ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അയച്ച പിതാവിനാൽ താൻ അഭിഷേകം പ്രാപിക്കുകയും തൻ്റെ പിതാവിൻ്റെ ഹിതപ്രകാരമുള്ള ശുശ്രൂഷകളെല്ലാം ചെയ്തു. എന്നാൽ ദാവീദ് മരിച്ചപ്പോൾ തൻ്റെ ശരീരം ദ്രവത്വം കണ്ടു. എന്നാൽ ദൈവമോ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ദ്രവത്വം കാണാതെ വണ്ണം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 33 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നു, അവനോട് കൃപ തോന്നേണ്ടതിനും അവൻ കുഴിയിൽ പോകാതിരിക്കേണ്ടതിനും അവനൊരു മറുവില കണ്ടായിരുന്നെങ്കിൽ മനുഷ്യന് നിശ്ചയമായും ജീവൻ പ്രാപിക്കും. ദൈവത്തിൻ്റെ മക്കളെ, വാസ്തവത്തിൽ എനിക്കും നിങ്ങൾക്കു വേണ്ടി യേശു മറുവിലയായി തീർന്നുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന നാമും മരിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് രോഗത്താലോ പലവിധമായ പ്രയാസങ്ങളാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ ഞാനും നിങ്ങളും മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, മരിക്കും നിശ്ചയം. എങ്കിലും ആത്യന്തികമായി മരണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. കാരണം കർത്താവ്തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. അവരെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കും. കാരണമെന്ത്? ദൈവം അവർക്കായി ഒരു മറുവിലെ ഒരുക്കി. ആ മറുവിലെ മറ്റേ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. ദാവീദ് ശുശ്രൂഷ ചെയ്തു, മരിച്ചു, അടക്കപ്പെട്ടു, തൻ്റെ ശരീരം ദ്രവത്വം കണ്ടു. ഈ തലമുറയിൽ ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ആഗോളം അധ്വാനിപ്പാൻ അവൻ നമ്മെ വിളിക്കുന്നു. എന്നാൽ അതിലെല്ലാം ഉപരിയായി വലിയൊരു പ്രത്യാശ അവൻ എനിക്ക് നിങ്ങൾക്ക് നൽകുന്നു. ഈ ലോകം കഴിഞ്ഞാലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, ഭീതിപ്പെടേണ്ട കാര്യമില്ല. ദൈവം എന്നെയും നിങ്ങളെയും ക്രിസ്തുവേശുവിൽ ഉയർപ്പിക്കും. ആ ധൈര്യവും വിശ്വാസവും തൻ്റെ വചനത്തിൽ കൂടെ തൻ്റെ പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് ദൈവം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും ഒരു സെക്യൂരിറ്റിയായി, ഒരു റാൻസമായി ഒരുക്കിയിരിക്കുന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മെ അനുദിനം നയിക്കുമാറാകട്ടെ, നമുക്ക് ധൈര്യം നൽകുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.